2025 സെപ്റ്റംബർ 25 വ്യാഴാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്ന രാഹുൽ. ബോധാനന്ദ സ്വാമി അഭിഷേക ശതാബ്ദിക്ക് ശിവഗിരിയിൽ ഇന്ന് തുടക്കം. അനന്തരഗാമിയുടെ അഭിഷേകത്തിന് 100. ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ എഴുതുന്നു. ശ്രീനാരായണ ഗുരുദേവന്റെ ദിവ്യപീഠത്തിൽ തൃപ്പാദങ്ങളാൽ അഭിഷിക്തനാകാൻ പരമഭാഗ്യം ലഭിച്ച സുഹൃതിയാണ് ദിവ്യശ്രീ ബോധാനന്ദ സ്വാമികൾ. 1925 സെപ്റ്റംബർ 27 പരമപവിത്രമായ ആ ചടങ്ങ്. ബുദ്ധഭഗവാന് സുഫൂദി ഭിക്ഷു, ശ്രീശങ്കറിന് പത്മപാദാർ, യേശുക്രിസ്തുവിന് പത്രോസ്, മുഹമ്മദ് നമുക്ക് ഉമർ, അതുപോലെ ഗുരുദേവന് ബോധാനന്ദ സ്വാമികൾ അനന്തരഗാമിയായി. ഗുരുവിന്റെ അനന്തരഗാമിക്കുണ്ടായിരിക്കേണ്ട യോഗ്യതകൾ ആശ്രമം എന്ന കൃതിയിൽ ഗുരുദേവൻ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഈ ആശ്രമത്തിൽ വിദ്വാനായും മുനിയായും ഉദാരചിത്തനായും സമദൃഷ്ടിയായും ശാന്തഗംഭീരനായും ജിതേന്ദ്രനായും പരോപകാരിയായും ദീനദയാലുവായും സത്യവാനായും സമർത്ഥനായും സദാചാര തൽപരനായും കർത്തവ്യങ്ങളെ ശീഘ്രം ചെയ്യുന്നവനായും മടിയില്ലാത്തവനായും ഇരിക്കുന്ന ഒരു ഗുരു ഉണ്ടായിരിക്കണം. ആ ഗുരു ഇതിൻ്റെ നേതൃത്വത്തെ സ്വീകരിച്ചിട്ട് നല്ലൊരു സഭയെ ഉണ്ടാക്കണം. ഇതിൽ ആരെല്ലാം ചേരുന്നുവോ അവരെല്ലാം സഹോദരഭാവന ഉള്ളവരായിരിക്കണം. ഇവിടെ എങ്ങനെയോ അതുപോലെ തന്നെ ദേശം തോറും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം പ്രത്യേകം വിദ്യാലയങ്ങളും ആശ്രമങ്ങളും സഭകളും ഉണ്ടാക്കണം. ഇതിന് ഓരോന്നിനും വിദഗ്ധനായ ഒരു ഓരോ നേതാവ് ഉണ്ടായിരിക്കണം. ഇതെല്ലാം കൂടി ചേർന്നതിന് അദ്വൈതാശ്രമം എന്ന് പേർ. ശിവലിംഗ ദാസ സ്വാമികൾ. ഈ യോഗ്യതകളെല്ലാം ഒത്തുചേർന്ന പുണ്യപുരുഷനായിരുന്നു ബോധാനന്ദ സ്വാമികൾ. വാസ്തവത്തിൽ ഗുരുദേവൻ ബോധാനന്ദ സ്വാമികളെ അനന്തരഗാമിയായി നിശ്ചയിച്ചത് 1919. ഗുരുദേവൻ ഈ സ്ഥാനത്തേക്ക് ആദ്യം നിശ്ചയിച്ചിരുന്നത് പ്രഥമ ശിഷ്യനായ ദിവ്യശ്രീ ശിവലിംഗ ദാസ സ്വാമികളെ ആയിരുന്നു. അതനുസരിച്ച് 1912 ശാരദാ പ്രതിഷ്ഠാ ദിനത്തിൽ ശിവലിംഗ സ്വാമികളെ മഹാഗുരു അനന്തരഗാമിയായി അഭിഷേകം ചെയ്തെങ്കിലും ഗുരുവിന് മുമ്പേ 1919 ജനുവരി 8 സ്വാമികൾ മഹാസമാധിതനായി. ഈ സാഹചര്യത്തിലാണ് ഗുരുദേവൻ ബോധാനന്ദ സ്വാമികളെ തൽസ്ഥാനത്തേക്ക് നിയോഗിച്ച് അനുഗ്രഹിച്ചത്. 1919 ശ്രീകൃഷ്ണൻ വക്കീലിനെ അദ്വൈതാശ്രമം മുക്തിയാരിയായി നിയോഗിച്ച അധികാരപത്രത്തിൽ ബോധാനന്ദ സ്വാമികളെ അനന്തരഗാമിയായി നിയോഗിച്ചിട്ടുള്ള വിവരം പറയുന്നുണ്ട്. എങ്കിലും അനന്തരഗാമിയായി സ്വാമികൾ അഭിഷിക്തനാകുന്നത് 1925 സെപ്റ്റംബർ 27 മാത്രമാണ്. ശ്രീനാരായണ സമൂഹത്തെ മുഴുവൻ ആനന്ദത്തിൽ ആറാടിച്ച മഹോത്സവമായിരുന്നു ആ അഭിഷേകം. അന്ന് നവരാത്രികാലവും വിജയദശമിയുമായിരുന്നു. പർണശാലയിലെ ഹോമാദികൾക്കും ശാരദാമഠത്തിലെ പൂജകൾക്കും ശേഷം ശാരദാമഠത്തിലെ മണ്ഡപത്തിൽ വൽക്കലം വിരിച്ച് ബോധാനന്ദ സ്വാമികളെ ഉപവിഷ്ടനാക്കി. ഗുരു തീർത്ഥം അഭിഷേകം ചെയ്ത് സ്വാമികളെ അനുഗ്രഹീതനും വിശുദ്ധനുമാക്കി. ഗുരുദേവന്റെ വിൽപത്രം. 1907 ഗുരുദേവൻ ജനങ്ങൾക്കു നൽകിയ ഒരു സന്ദേശത്തിൽ സന്യസ്ത ശിഷ്യ സംഘത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. പിന്നീട് ഗുരു വിൽപത്രം തയ്യാറാക്കിയപ്പോൾ അതിൽ നമ്മുടെ വകയും നമ്മുടെ സർവ സ്വാതന്ത്ര്യത്തിൽ ഇരിക്കുന്നതുമായ ക്ഷേത്രങ്ങൾ, സന്യാസി മഠങ്ങൾ, വിദ്യാലയങ്ങൾ, വ്യവസായ ശാലകൾ മുതലായ സർവ ധർമ്മസ്ഥാപനങ്ങളും അവ സംബന്ധിച്ചുള്ള സകല താവര ജംഗമ സ്വത്തുക്കളും നമ്മുടെ എല്ലാ ധർമ്മസ്ഥാപനങ്ങളുടെയും തലസ്ഥാനമായ ശിവഗിരി മഠത്തിൽ വച്ച് ഈ ആണ്ട് കന്നിമാസം 11 നമ്മുടെ അനന്തര അവകാശിയായി അഭിഷേകം ചെയ്യപ്പെട്ട ശിഷ്യപ്രധാനി ശിവഗിരി മഠത്തിൽ താമസിക്കുന്ന ബോധാനന്ദന് നമ്മുടെ കാലശേഷം ലഭിക്കണമെന്ന് കരുതി ഈ വിൽപത്രം എഴുതി വെക്കുന്നതാണ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. 1926 മെയ് 3 18 രജിസ്റ്റർ ചെയ്യപ്പെട്ട ഈ വിൽപത്രത്തിൽ ബോധാനന്ദന്റെ ജീവിതശേഷം ഈ സ്ഥാപനങ്ങളുടെയും സ്വത്തുക്കളുടെയും പിന്തുടർച്ചാവകാശം നമ്മുടെ ശിഷ്യപരമ്പരയായ സന്യാസിമാരുടെ ഭൂരിപക്ഷ അഭിപ്രായ പ്രകാരം അവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരു സന്യാസി ആയിരിക്കുന്നതും ഇതിൻവണ്ണം ഈ അവകാശം ശിഷ്യപരമ്പര നിലനിൽക്കുന്നതുമാണ് എന്ന് പിന്തുടർച്ചാവകാശവും ഗുരുദേവൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഗുരുദേവൻ ഈ വിൽപത്രം ചമച്ചിട്ട് ഇപ്പോൾ 100 ഗുരുദേവന്റെ അനന്തരഗാമി എന്ന നിലയിൽ SNDP യോഗത്തിന്റെ 23 വാർഷിക യോഗത്തിൽ അധ്യക്ഷത വഹിച്ചത് ബോധാനന്ദ സ്വാമികളാണ്. കൂടാതെ സ്വാമികളെ യോഗത്തിന്റെ ഉപാധ്യക്ഷനായി തെരഞ്ഞെടുക്കുകയും ചെയ്തു. കൊല്ലത്ത് 1101 മേടം 25-26 തീയതികളിലായിരുന്നു യോഗ വാർഷികം. അതിനു മുമ്പോ ശേഷമോ മറ്റൊരു സന്യാസിയും യോഗ വാർഷിക ദിനത്തിൽ അധ്യക്ഷം വഹിച്ചിട്ടില്ല. പക്ഷേ ബോധാനന്ദ സ്വാമികളെ യോഗത്തിന്റെ ഉപാധ്യക്ഷനായി നിശ്ചയിച്ചതിൽ ചിലർക്കൊക്കെ അനിഷ്ടമുണ്ടായി. അതിന്റെ ഫലമായി സ്വാമികളെ ഉപാധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കുകയും ചെയ്തു. ഗുരുദേവന് അനിഷ്ടമുണ്ടായ സംഭവമാണിത്. ഗുരുദേവൻ കേരളം വിട്ട് തമിഴ്നാട്ടിലേക്കും സിലോണിലേക്കും പോയി. പിന്നീട് പല നേതാക്കന്മാരുടെയും ശ്രമഫലമായി ഗുരുദേവൻ മടങ്ങിയെത്തുകയും ശ്രീനാരായണ ധർമ്മസംഘം എന്ന സന്യാസി സംഘം സ്ഥാപിക്കുകയും ബോധാനന്ദ സ്വാമികളെ അധ്യക്ഷനായും ധർമ്മതീർത്ഥർ സ്വാമികളെ സെക്രട്ടറിയായും നിയോഗിക്കുകയും ചെയ്തു. പിന്നെയും 9 കഴിഞ്ഞായിരുന്നു ഗുരുദേവന്റെ മഹാസമാധി. 1928 സെപ്റ്റംബർ 24 യാതൊരു വിധമായ ബുദ്ധിമുട്ടുകളും കൂടാതെയായിരുന്നു ബോധാനന്ദ സ്വാമികളുടെ സമാധി. സ്വാമികളെ അനന്തരഗാമിയായി അഭിഷേകം ചെയ്തപ്പോൾ സത്യവ്രത സ്വാമികളും സഹോദരൻ അയ്യപ്പനും ധർമ്മത്തെക്കുറിച്ച് പ്രഭാഷണം നടത്തിയിരുന്നു. അതിന്റെ ഭാഗമായി അഭിഷേക ശതാബ്ദിക്ക് സെപ്റ്റംബർ 25, 26, 27 തീയതികളിലായി ശിവഗിരി മഠത്തിൽ മുഴുനീള പ്രഭാഷണ പരമ്പരകൾ നടക്കുകയാണ്. ഗുരുദേവന്റെ സന്നിസ്ഥരും ഗൃഹസ്ഥരുമായ 100 ശിഷ്യപ്രമുഖരെക്കുറിച്ച് നടത്തുന്ന ഈ പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു.